السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله. بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم وبارك على محمد وعلى آله وعلى آله الطيبين الطاهرين وأصحابه الغر الميامين والتابعين لهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. اهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുടനീളം സർവലോക പരിപാലകനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നു മുതൽ ഒരു പുതിയ വിഷയം സംസാരിച്ചു തുടങ്ങുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക് ആത്മീയ ചികിത്സ, ശരിയും തെറ്റും എന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രമാണബദ്ധമായ ചില കാര്യങ്ങൾ ഏതാനും ക്ലാസുകളിലൂടെയായി നിങ്ങളെ കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അത് ആരുടെയെങ്കിലും കേവല അഭിപ്രായങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിന്റെ ആധാരങ്ങളായ വിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഏത് വിഷയം നമ്മൾ സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പഠിക്കുമ്പോഴുമെല്ലാം മുസ്ലിമീങ്ങൾക്ക് ഒരേ ഒരു വീക്ഷണം മാത്രമേ ഉള്ളൂ. അവർക്ക് വിഭിന്നങ്ങളായ വീക്ഷണങ്ങളില്ല, ഉണ്ടാകാൻ പാടില്ല. ഏത് വീക്ഷണമാണ് മുസ്ലിമിനുണ്ടാകേണ്ടത്? അവന്റെ സമീപനം എങ്ങനെയായിരിക്കണം, അള്ളാഹുവിന്റെ കിതാബിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുടെയും വീക്ഷണത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്, ആ അഭിപ്രായങ്ങൾ അംഗീകരിക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഈ വിഷയത്തിലും ഏത് വിഷയത്തിലും മുസ്ലിമിന്റെ നിലപാടതാണ്. വിശുദ്ധ ഖുർആനിലെ 24 അധ്യായമായ സൂറത്തു നൂറിൽ 51 വചനത്തിൽ മുഅ്മിനീങ്ങളുടെ നിലപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമാക്കുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുന്നത് ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വ അതഅനാ വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വാക്ക് ഇത്രമാത്രമായിരിക്കും. എപ്പോൾ? ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ ദൂതരിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലേക്കും പ്രവാചക വചനങ്ങളിലേക്കും ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത്രമാത്രമായിരിക്കും. ഏത് വിഷയത്തിൽ എന്തിനു വേണ്ടി ക്ഷണിച്ചാൽ? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി. അവർ അഭിപ്രായ ഭിന്നതയിലായ, അതല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തിൽ അവർക്ക് തീർപ്പ് പറയുന്നതിനു വേണ്ടി അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ പറയുന്ന വാക്ക് ഇത്രമാത്രമായിരിക്കും. ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നല്ല, എന്റെ നേതാവ് എന്തു പറഞ്ഞു എന്നൊന്ന് പരിശോധിക്കട്ടെ എന്നല്ല, ഞാൻ നിലകൊള്ളുന്ന വിഭാഗത്തിന്റെ നിലപാട് എന്ത് എന്നല്ല, മറിച്ച് മുഅ്മിനീങ്ങളാണോ അവൻ പറയും, അവർ പറയും, അയ്യഖൂലു സമിഅനാ വ അതഅനാ, അവർ ഇത് മാത്രമാണ് പറയുക. അവർ പറയും സമിഅനാ, ഞങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ കേൾക്കുക മാത്രമല്ല അത് അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നായിരിക്കും അവരുടെ വർത്തമാനം, അവരുടെ വാക്ക്. എന്നിട്ടുള്ള ആയത്ത് അവസാനിപ്പിക്കുന്നു, വഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, അത്തരം വിഭാഗമാണ്, അതല്ലെങ്കിൽ അക്കൂട്ടരാകുന്നു വിജയികളായ ആളുകൾ. അപ്പൊ വിജയിക്കണമെങ്കിൽ എന്തു വേണം? ഏതൊരു വിഷയത്തിലും നമ്മുടെ വീക്ഷണം ഖുർആനിന്റെ വീക്ഷണമാകണം, ഏതൊരു വിഷയത്തിലും നമ്മുടെ വീക്ഷണം സുന്നത്തിന്റെ വീക്ഷണമാകണം. അതിനപ്പുറത്തേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അവൻ വിജയിച്ചവനാണെന്ന് പറയുക സാധ്യമല്ല, വേറെ അഭിപ്രായങ്ങളൊന്നും അവിടെയില്ല. അല്ലാഹുവും റസൂലും പറഞ്ഞു, അത് അംഗീകരിക്കാനുള്ള മനസ്സ് വേണം, അവനേ മുഅ്മിനാകുകയുള്ളൂ, മുസ്ലിമാവുകയുള്ളൂ. ഈ ഒരാമുഖം എന്റെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ലേ കേരളത്തിലാകെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ദുർമന്ത്രവാദത്തിനെതിരെ ക്യാമ്പയിനുകളും പരിപാടികളുമൊക്കെ പല സംഘടനകളും ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഏറെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ ഖുർആനിനെയും സുന്നത്തിനെയും ആധാരമാക്കി ഈ വിഷയത്തിലെ നെല്ലും പതിരും വേർതിരിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിലെ നെല്ലും പതിരും വേർതിരിക്കേണ്ടതുണ്ട്. റുഖിയെ സംബന്ധിച്ച് പറയുമ്പോൾ, അതല്ലെങ്കിൽ ആത്മീയ ചികിത്സയെ സംബന്ധിച്ച് പറയുമ്പോൾ, സഹോദരന്മാരെ, ഇന്ന് ജനങ്ങൾ പല തട്ടിലാണ്, പല നിലപാടുള്ളവരാണ്. നമുക്കറിയാം, ഒരു വിഭാഗം ആളുകൾ സിഹറിനെയും കണ്ണേറിനെയും ജിന്നുബാധയെയുമെല്ലാം നിഷേധിക്കുകയും അതെല്ലാം മന്ദവിശ്വാസങ്ങളാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സിഹ്റോ അങ്ങനെയൊന്നുമില്ല, കണ്ണേറോ അങ്ങനെയൊരു സംഗതിയില്ല, ജിന്നുബാധയോ അത് അന്ധവിശ്വാസമാണ്. സ്വഹീഹായ ഹദീസുകളെപ്പോലും തള്ളുകയും നിസാരവൽക്കരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത് ഇത്തരം സംഗതികളെ പാടെ നിഷേധിക്കുന്ന ആളുകൾ, വിഭാഗങ്ങൾ
ഇന്ന് മലയാളക്കരയിലുണ്ട് എന്ന് നമുക്കറിയാം. വേറെ ചില ആളുകൾ അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. അതെന്താണ്? എന്ത് സംഗതിയുണ്ടായാലും എല്ലാം കണ്ണേറായും എല്ലാം സിഹറായും അതല്ലെങ്കിൽ എല്ലാം ജിന്നുബാധയായും വ്യാഖ്യാനിക്കുകയും നിസാര ഒരു തലവേദന പോലും സിഹറായി വ്യാഖ്യാനിച്ച് ഒരുപാട് അബദ്ധ ധാരണകൾ വെച്ചു പുലർത്തി അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് അഭയം പ്രാപിച്ച് ശിർക്ക് ചെയ്ത് മടങ്ങിവരുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നിസാരമായ ശരീരത്തിലുണ്ടാകുന്ന ഒരു അസ്വസ്ഥത പോലും സിഹറായി വ്യാഖ്യാനിക്കുന്നു, കണ്ണേറായി വ്യാഖ്യാനിക്കുന്നു, അതുമാത്രം ചിന്തിക്കുന്നു, എന്നിട്ട് ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് അവർ നടക്കുകയാണ്. ശിർക്ക് ചെയ്യുന്നു, ഹറാമുകൾ ചെയ്യുന്നു, ഈ മേഖലയിൽ വമ്പിച്ച ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്ത് അല്ലേ? ഒരുപാട് വഞ്ചകന്മാർ ചൂഷണം ചെയ്യുകയാണ്. ഇത്തരം ദുർമന്ത്രവാദത്തിന്റെ കേന്ദ്രങ്ങളിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്! അനാശ്വാസ്യം പിടിക്കപ്പെടുന്നു, പലതും പിടിക്കാതെ പോകുന്നു. കൊമ്പന്മാരിപ്പോഴും സമൂഹത്തിലുണ്ട്. അതേപോലെ സാമ്പത്തിക മേഖലയിൽ വലിയ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ദുർമന്ത്രവാദത്തിന്റെ കേന്ദ്രങ്ങളെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. സിദ്ധന്മാരുടെ വീടുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. വലിയ വലിയ വിലപതിക്കുന്ന വീടുകളാണ് അവർക്കുള്ളത്. വലിയ വലിയ കാറുകളിലാണ് അവർ സഞ്ചരിക്കുന്നത്. ദുന്യവിയായ എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്കുണ്ട്. എന്തേ സംഭവിച്ചത്? ഇസ്ലാമിന്റെ പേരിൽ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യ സ്ത്രീകളുമായി ഒഴിഞ്ഞിരിക്കുന്നു, സ്ത്രീകളുമായി തനിച്ചിരുന്ന് പലജാതി ഏർപ്പാടുകൾ ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു, പലപ്പോഴും ബാധയൊഴിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ദേഹപീഡനം നടത്തുന്നു. അങ്ങനെ പലരും മരിക്കുന്നു, അറിയുന്നു, പലതും മറിയാതെ പോകുന്നു, പലതിലും ആളുകൾ ഇടപെടുന്നു. അങ്ങനെ എന്തെല്ലാമാണ് അതിന്റെ പേരിൽ നടക്കുന്നത്! ഇത് ഒരു ഭാഗത്ത്. വേറെ ഒരു ഭാഗത്ത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതുപോലും അതൊന്നും അംഗീകരിക്കാനാവില്ലെന്ന് തന്റെ കേവല ബുദ്ധി കൊണ്ട് അളന്നുകൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പാടെ നിഷേധിച്ചു തള്ളുന്ന ഒരു വിഭാഗം വേറെ ചില ആളുകളുണ്ട്. അവരെന്താണ്? പ്രമാണങ്ങളിലുള്ളതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്വഹീഹായി വന്ന വചനങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു എന്നല്ലാതെ ഇത്തരം ദുർമന്ത്രവാദങ്ങളെ എതിർക്കുന്നതിന്റെ മറവിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് അതിനെയും അംഗീകരിക്കാതെ അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ മാറി നിൽക്കുന്നു, അംഗീകരിക്കുന്നു എന്ന വ്യാജേന. ഇങ്ങനെ പല നിലക്കുള്ള ഏർപ്പാടും ഈ ഒരു വിഷയത്തിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ നിലപാടെന്ത്? സഹോദരങ്ങളെ, നമ്മൾ ഏത് നിലപാട് സ്വീകരിക്കണം? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ദീനിന്റെ പ്രത്യേകത, ഇസ്ലാം മധ്യമ മതമാണ്, മധ്യമ മാർഗമാണ്. ഈ സമുദായത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് തന്നെ മധ്യമ സമുദായം എന്നാണ്. വകദാലിക ജഅൽനാകും ഉമ്മതം വസതാ, അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. എന്താണ് വസതിയ്യത്ത് എന്ന് പറഞ്ഞാൽ? വസതിയ്യത്ത് എന്ന് പറയുന്ന അറബി പദത്തിന്റെ വസതിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? അതെന്താണ്? സ്ഥിരപ്പെട്ടതിനൊന്നും നിഷേധിക്കലല്ല, പിന്നെയോ ഒരു വിഷയത്തിൽ അതിരുകവിയലുമല്ല. മനസ്സിലാക്കണം നമ്മൾ, അതിരുകവിയലോ ഉള്ളതിനെ നിഷേധിക്കലോ അല്ലാതെ യാഥാർത്ഥ്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളലാണ് ഇസ്ലാമിന്റെ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, വകുല്ലു മിനൽ ഇഫ്റാത്തി വത്തഫ്രീതി മൈലുൻ അനിൽ ജാദത്തിൽ ഖവീമ فهو شر ومذموم. പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്ന്, വകുല്ലു മിനൽ ഇഫ്റാത്തി വത്തഫ്രീതി, ഉള്ളതിനെ നിഷേധിച്ച് അംഗീകരിക്കാതിരിക്കലും ഉള്ള വിഷയത്തിൽ പരിധികൾ ലംഘിച്ച് അതിരുകടക്കലുമെല്ലാം മൈലുൻ അനിൽ ജാദത്തിൽ ഖവീമ, നേരായ മാർഗത്തിൽ നിന്നുള്ള തെറ്റിപ്പോക്കാണ്, സത്യമാർഗത്തിൽ നിന്നുള്ള ഭ്രംശനമാണത്. ഫഹുവ ശർറുൻ, അത് വല്ലാത്ത ഷെറാണ്. വമദ്മൂം, അതിനെ അംഗീകരിക്കാനാവില്ല, അത് ആക്ഷേപാർഹമാണ്, ആക്ഷേപിക്കപ്പെടേണ്ടതാണത് എന്ന്. മുൻ സമുദായങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമതായിരുന്നു. എന്ത്? എന്താ മുൻ സമുദായങ്ങൾ പിഴച്ചു പോകാനുള്ള കാരണം? അതിരു വിട്ടുപോയി പലരും. പലരും ഉള്ളതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതാണ് പൂർവീക സമുദായങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ അപജയം. അത് ഈ വിഷയത്തിലും ഇതുപോലെയുള്ള വിഷയങ്ങളിലും മുസ്ലിമീങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സങ്കടകരമാണ്, വേദനാജനകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തെ പ്രമാണബദ്ധമായി നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷയം എന്താണ്? ആത്മീയ ചികിത്സ ശരിയും തെറ്റുമെന്നാണ്. ആത്മീയ ചികിത്സ ശരിയും തെറ്റുമെന്നാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പല നിലക്കുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം, അല്ലേ? ഒന്നുകിൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, രോഗങ്ങൾ വരാറുണ്ട്, പ്രയാസങ്ങൾ വരാറുണ്ട്, അല്ലേ? ഇതൊക്കെ സംഭവിക്കാറുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാ രോഗമുണ്ടാകുന്നത്? എങ്ങനെയാണ് മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ അവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ മുൻകൂട്ടിയുള്ള ഖളാ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടാകുന്നതും നമുക്കൊരു വിഷമമുണ്ടാകുന്നതും അതല്ല ഈ ഭൂമിയിൽ ഒരു ദുരന്തമുണ്ടാകുന്നതും എല്ലാം നമ്മുടെ നാഥന്റെ മുമ്പേയുള്ള ഖളാഇന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യമായി നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മാ അസാബ മിൻ മുസീബതിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور قرآن سورة الحديد 22-23 വചനങ്ങളാണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ബുദ്ധിമുട്ടും ഒരു ദുരന്തവും ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല. വലാ ഫീ അൻഫുസിക്കും, മനുഷ്യരെ നിങ്ങളുടെ ശരീരങ്ങളിലും, അപ്പൊ നിങ്ങളുടെ ശരീരങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല, ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ, അതൊരു രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ. അതൊരു രേഖയിലുണ്ട്. എപ്പോൾ? മിൻ ഖബിലി അന്നബ്രഹ, അതിനെ പടക്കുന്നതിന് മുൻപ്, അത് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അല്ലാഹു അവന്റെ രേഖയിൽ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇന്നദാലിക അലല്ലാഹി യസീർ, അതെങ്ങനെ സംഭവിക്കുന്നു എന്നല്ലേ, അത് അല്ലാഹുവിന്റെ മേൽ വളരെ നിസാരമായ സംഗതിയാണ്. എന്തിനാണ് അല്ലാഹ് ഇങ്ങനെ ചെയ്തത്? നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം റബ്ബ് ചെയ്തതെന്നോ, ലികൈലാ തസൌ അലാമാ ഫാതകും, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കൊന്ന് നഷ്ടമായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. എന്തെങ്കിലും ഒന്ന് നഷ്ടമായി, മനുഷ്യന്റെ മനസ്സിലേക്ക് വേഗം ദുഃഖം കടന്നു വരും. പക്ഷേ മുഅ്മിനിന്റെ മനസ്സിലേക്ക് വരികയില്ല. കാരണം എന്തെന്നറിയുമോ? ദുഃഖം കടന്നു വന്നാലും അത് നീങ്ങിപ്പോകാനുള്ള കാരണമുണ്ട്. അവൻ വിശ്വാസ കാര്യങ്ങളിൽ അവസാനമായി വിശ്വസിക്കുന്ന കാര്യമേതാണ്? ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നതും എന്റെ റബ്ബിന്റെ തീരുമാനപ്രകാരമാണ്, എന്റെ രക്ഷിതാവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് ഇതെന്റെ നാഥന്റെ തീരുമാനമാണ്. ഞാൻ അവനിലുള്ള ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ഖദറിൽ വിശ്വസിക്കുന്നു എന്നവൻ ആ നിലക്ക് അവന്റെ മനസ്സിൽ ചിന്തിക്കുമ്പോ അവന്റെ മനസ്സിൽ എങ്ങനെ സങ്കടം തളംകെട്ടി നിൽക്കാനാണ്. അല്ല പറയാണ്, നിങ്ങൾക്കൊരു കാര്യം ലഭിച്ചതിന്റെ പേരിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനുമാണ്. നമുക്കൊരു ന്യാമത്ത് കിട്ടിയെന്ന് വിചാരിക്കുക, എങ്ങനെയെല്ലാം മറന്ന് സന്തോഷിക്കാൻ കഴിയും? എല്ലാം മറന്നെങ്ങനെ നമ്മൾ ആഹ്ലാദിക്കും? അതിന് വിട്ടെങ്ങനെ നമ്മൾ ആഹ്ലാദിക്കും? നമ്മളുടെ കഴിവ് കൊണ്ട് കിട്ടിയതല്ലല്ലോ, നമ്മുടെ ശേഷി കൊണ്ട് കിട്ടിയതല്ലല്ലോ, മറിച്ച് അല്ലാഹ് തന്ന നിഅമത്തല്ലേ. അപ്പോഴും നമ്മൾ ഓർക്കുന്നു, എനിക്കമിതമായി ആഹ്ലാദിക്കാൻ അവകാശമില്ല, ഇതെന്റെ നാഥനാണല്ലോ എനിക്ക് തന്നത്. എന്നിട്ടല്ലാഹ് പറയുന്നു, ഇവല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയായ എല്ലാ അഹങ്കാരികളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നതേയല്ല. അപ്പൊ ദുരഭിമാനികളായ സർവ അഹങ്കാരികളെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല കേട്ടോ എന്ന് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു. എന്താ ഈ ആയത്തുനിന്ന് മനസ്സിലായത്? എന്താ മനസ്സിലായത്? നമുക്കൊരു രോഗം വരുമ്പോ അത് അള്ളാഹന്റെ മുൻകൂട്ടിയുള്ള കലാ കദറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, എന്തിനാ രോഗം തരുന്നത്? എന്തിനാണ് അള്ളാഹു നമുക്ക് രോഗം തരുന്നത്? അത് അള്ളാഹ് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. അത് റബ്ബിന്റെ പരീക്ഷണമാണ്, നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കാൻ, നമ്മുടെ വിജയപരാജയങ്ങളെ നിർണയിക്കാനാണ് നമുക്ക് വിഷമങ്ങളും പരീക്ഷണങ്ങളും അല്ല തരുന്നത്. എല്ലാവർക്കും സുപരിചിതമായ ആയത്ത് ഏതാണത്? വലനബ്ലുവന്നകും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശിരിസ് സാബിരീൻ. എന്താ അല്ല പറഞ്ഞത്? വലനബ്ലുവന്നകും, വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഉറപ്പാണ് പരീക്ഷിക്കും. എങ്ങനെ? ബിഷൈഇൻ മിനൽ ഖൗഫി, ഭയത്തിൽ നിന്ന് അല്പം കൊണ്ട്, ചിലപ്പോ ഭയായിരിക്കും. അതേപോലെ വൽ ജൂഇ, ചില സന്ദർഭത്തിൽ വിശപ്പിൽ നിന്ന് അല്പം നൽകിയിട്ട്, വേറെ സന്ദർഭങ്ങളിൽ വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക മേഖലയിലുണ്ടാകുന്ന തകർച്ച, സമ്പത്തിനെ ചുരുക്കിക്കൊണ്ട്, അത് പല വിധത്തിലുമാകാം, കൃഷിയുടെ നാശമാകാം, ജോലി നഷ്ടപ്പെടലാകാം, ദാരിദ്ര്യം വരലാകാം, പല നിലക്കുമാകാം. എന്നിട്ട് അതിനോട് അള്ളാഹു അതുബ് ചെയ്ത് പറയുന്നു, വല്ലം ഫുസി, ശരീരങ്ങളെ ചുരുക്കിക്കൊണ്ടും, പല നിലക്കും ശരീരങ്ങളെ ചുരുക്കാം, പ്രിയപ്പെട്ടവരെ മരണപ്പെടുത്തിക്കൊണ്ട് ചുരുക്കാം, ഉള്ള ശരീരത്തിൽ തന്നെ പ്രയാസങ്ങൾ വരാം, രോഗങ്ങൾ വരാം, പല നിലക്കും അള്ളാഹു ശരീരങ്ങളെ ചുരുക്കിക്കൊണ്ട് പരീക്ഷിക്കും. വസ്തമറാത്ത്, ഫലവർഗങ്ങൾ ചില സീസണുകളിൽ നിങ്ങൾക്ക് ചുരുക്കും, അങ്ങനെയും പരീക്ഷിക്കും. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നു, ഈ മേഖലകളിലെല്ലാം ക്ഷമ കൈക്കൊള്ളുന്നവരാരാണോ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അപ്പൊ അഞ്ച് പരീക്ഷണങ്ങളാ അവിടെ പറഞ്ഞത്. ഒന്ന്, ആദ്യം അല്ല പറഞ്ഞു ഖൗഫ്, രണ്ടാമത്തത് ജൂഅ്, മൂന്ന് നഖ്സിൻ മിനൽ അംവാൽ, നാല് അംഫുസിനെ ചുരുക്കിക്കൊണ്ട്, അഞ്ച് ഫലവർഗങ്ങളെ ചുരുക്കിക്കൊണ്ട്. അങ്ങനെ ഈ നിലക്ക് രോഗങ്ങളായും പരീക്ഷണങ്ങളായും ഒക്കെ നമുക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അള്ളാഹു നമ്മയെ ദുരിതത്തിലാക്കാനല്ല, അള്ളാഹുവിനോട് നമുക്കത് അള്ളാഹുവിന് നമ്മോട് കോപമുള്ളത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ വിജയപരാജയങ്ങളെ പരീക്ഷണങ്ങൾ മുഖേന നമ്മൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ്. അത് മുസ്ലിമിന് ഖൈറ് മാത്രമേ വരുത്തുകയുള്ളൂ, മുസ്ലിമിന് ഖൈറ് മാത്രമേ വരുത്തുകയുള്ളൂ. മുഅ്മിനിന് രോഗം വരല് ഖൈറാണ്, ഖൈറാണ്, നല്ലതാണ്, അതിന്റെ പര്യവസാനം നന്മയാണ്. സഹോദരങ്ങളെ, എത്രയോ ഹദീസുകൾ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ കേട്ടതാണ്. ഒരു സംഭവം കേട്ടോ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി, അല്ലാഹുവിന്റെ റസൂല് രോഗം ബാധിച്ച് കിടപ്പിലാണ്. അവിടുത്തെ അവസാന സന്ദർഭങ്ങളിൽ രോഗം ബാധിച്ചുകൊണ്ട് കിടപ്പിലാണ് മുത്ത റസൂല്. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ അരികിലേക്ക്, റസൂലിന്റെ അരികിലേക്ക് പ്രവേശിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് ഞാൻ അവിടുത്തെ രോഗം കാണാൻ വേണ്ടി കടന്നു ചെന്നു. ആ സന്ദർഭത്തിൽ വഹുവ യുഅഖു, വല്ലാതെ പനി ബാധിച്ചുകൊണ്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഇന്നക തുഅഖു വഅഖൻ ശദീദാ, നിങ്ങൾ വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ടല്ലോ നബിയേ, നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് വല്ലാത്ത വേദനയുള്ളതുപോലെ തോന്നുന്നല്ലോ റസൂലേ. കാലാ നബി തങ്ങൾ പറഞ്ഞു, അജൽ ഇന്നീ ഊഅഖു കമാ യൂഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് രണ്ടുപേരനുഭവിക്കുന്ന വേദന ഞാൻ ഈ സന്ദർഭത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സഹാബി പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, ലാലിക്കലക്കാജറൈനി, എങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലവും കിട്ടുമല്ലോ നബിയേ, നിങ്ങൾക്ക് രണ്ടാളുടെ പ്രതിഫലം ലഭിക്കുമോ നബിയേ. റസൂല് പറഞ്ഞു, കാലാജൽ ലാലിക്ക കദാലിക്, അതേ അപ്രകാരം തന്നെയാണ് രണ്ടുപേരുടെ പ്രതിഫലം എനിക്ക് റബ്ബ് തരും. അങ്ങനെ രോഗത്തിൽ കിടന്നുകൊണ്ടിരിക്കുന്ന, വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസം കടിച്ചിറക്കുന്ന അവസാന നാളുകളിലും ഈ ഉമ്മത്തിന് റസൂലുള്ള നൽകുന്ന ഒരു ഉപദേശം കേട്ടോ, ആ ഹദീസിന്റെ അവസാന ഭാഗത്തിന് അടിവരയിട്ടോ. എന്താണ് റസൂല് പറയുന്നത്? മാമിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമാകട്ടെ, യുസീബുഹു അദാ, അവന് ഒരു ബുദ്ധിമുട്ട് ബാധിക്കുന്നു. ആ ബുദ്ധിമുട്ട് എത്ര വരെയാകാം? ഷൗകത്തുൻ ഫമാ ഫൗകഹ, കാലിൽ തറക്കുന്ന ഒരു മുള്ളാകട്ടെ, അതിന് മുകളിലുള്ള ഏത് ബുദ്ധിമുട്ടാകട്ടെ, ആ ബുദ്ധിമുട്ട് ബാധിക്കുന്ന നേരം ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹി, അവൻ ക്ഷമിക്കുകയാണെങ്കിൽ, പ്രതിഫലം ആഗ്രഹിക്കുകയാണെങ്കിൽ അവന്റെ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു മായ്ച്ചു കൊടുക്കാതിരിക്കുകയില്ല. നോക്കൂ, ഖൈറല്ലേ, നമ്മുടെ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു മായ്ച്ചു തരും. വഹുത്തത് അൻഹു ദുനുബഹു കമാ തഹുത്തു ശജറത്തു വറഖഹാ, ഉണങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷം കാറ്റടിക്കുന്ന നേരത്ത് അതിന്റെ ഇലകളിങ്ങനെ പൊഴിക്കുന്നത് പോലെ മുസ്ലിമിന്റെ ശരീരത്തിൽ അവന്റെ ജീവിതത്തിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ വൃക്ഷത്തിന്റെ ആ ശിഖിരങ്ങളിൽ നിന്ന് ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലെ പൊഴിഞ്ഞു വീഴുമെന്ന്, അവന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു തീരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് കാണാം. എന്താ മനസ്സിലായത്? നമുക്ക് രോഗം ബാധിക്കുന്നത് ഖൈറാണ്, ആ സമയത്ത് ക്ഷമിക്കുന്നത് ഖൈറാണ്, നമ്മുടെ വിജയപരാജയങ്ങളെ തീരുമാനിക്കാനാണ്, നമ്മൾ അക്ഷമരാകുമോ എന്ന് പരീക്ഷിക്കാനാണ്, അള്ളാഹുവിനെ കുറിച്ച് മോശമായി ഇത് ചിന്തിക്കുമോ എന്ന് പരീക്ഷിക്കാനാണ്, റബ്ബിന്റെ ഖളാഇലും ഖദറിലും വിശ്വസിക്കുമോ എന്നറിയാനാണ്. അതുകൊണ്ട് രോഗം വരുന്നത് വിജയപരാജയങ്ങൾ കാണുന്ന തിരിച്ചറിവ് മുസ്ലിമേ നമുക്കുണ്ടാകണം. അതുകൊണ്ട് രോഗം വരുമ്പോ ആദ്യം എന്താ ചെയ്യേണ്ടത്? ക്ഷമിക്കണം, പ്രതിഫലം ആഗ്രഹിക്കണം, സബ്ർ വേണം, ഇഹ്തിസാബ് വേണം. എന്നാലോ ക്ഷമയും പ്രതിഫലവും ഒക്കെ ആഗ്രഹിച്ച് അടങ്ങിയിരിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെയോ ആ രോഗം മാറണമെങ്കിൽ പ്രാർത്ഥനയോടൊപ്പം അതേപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കുന്നതോടൊപ്പം ക്ഷമിക്കുന്നതോടൊപ്പം അത് മാറാൻ സബബുകളുമായി ബന്ധപ്പെടണം. എന്ന് പറഞ്ഞാൽ രോഗം മാറാൻ അല്ലാഹു ചില നിമിത്തങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ചില സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അത് അല്ലാഹുവിന്റെ ചര്യയാണ്. ആ സബബുകളുമായി നമ്മൾ ബന്ധപ്പെടണം, ആ നിമിത്തങ്ങളുമായി നമ്മൾ ബന്ധപ്പെടണം. ഏതുപോലെ സന്താനങ്ങൾ വേണം, മക്കൾ വേണം, നമുക്ക് എന്ത് വേണം? മക്കൾ വേണമെങ്കിൽ പ്രാർത്ഥന മാത്രം മതിയോ? അല്ല, അല്ലാഹു നിശ്ചയിച്ച അതിനുള്ള സബബുണ്ട്, നിമിത്തങ്ങളുണ്ട്. അതെന്താണ്? സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് സന്താനങ്ങൾ ലഭിക്കുവാനുള്ള നിമിത്തം. ആ നിമിത്തങ്ങളുമായി നമ്മൾ എന്ത് ചെയ്യണം? ബന്ധപ്പെടണം. സന്താനങ്ങൾ റബ്ബിന്റെ ദാനമാണ്, അല്ലയാണ് സന്താനങ്ങളെ തരുന്നത്, സംശയമില്ലല്ലോ. എന്താ അല്ല പറഞ്ഞത്? യഹബുലി മൻ യശാഉ ഇനാഥ വയഹബു ലിമൻ യശാഉ ദുക്കൂർ ഔ യുസവ്വിജുഹും ദുക്റാനും വഇനാഥ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ ഓശാരമായി നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ ദാനമായി നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയും നൽകുന്നു. അത് അല്ലാഹുവാണ് നൽകുന്നത്, അവന്റെ ദാനമാണ് നൽകുന്നത്, അല്ല തന്നെയാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ സബബുമായി ബന്ധപ്പെടണം, അല്ലാഹു ഇവിടെ നിശ്ചയിച്ച നിമിത്തങ്ങളുമായി ബന്ധപ്പെടണം. ഈ നിമിത്തങ്ങളൊന്നുമില്ലാണ്ട് അല്ലാഹു തരാൻ കഴിയൂലേ? കഴിയും. ഈ സബബ് ഒന്നുമില്ലാണ്ട് അല്ലാഹു തരാൻ കഴിയൂലേ? കഴിയും. ഖുർആനിൽ തന്നെ ഉദാഹരണമുണ്ട്. എവിടെയുള്ളത്? സൂറത്ത് മറിയം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. മറിയം അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്, മറിയം ബീവിയുടെ അടുത്തേക്ക് അതാ മനുഷ്യരൂപത്തിൽ മഹാനായ മാലാഖയായ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് മറിയമിനോട് പറയുന്നു, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബലകി ഗുലാമൻ സക്കിയ. എന്താ മറിയമിനോട് പറഞ്ഞത്? ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നമാ റസൂലു റബ്ബിക്, ഞാൻ നിന്റെ രക്ഷിതാവിന്റെ ദൂതനാണ്, ഞാൻ എന്തിനാണ് വന്നതെന്നോ, ലിഅഹബലക ഗുലാമൻ സക്കിയ, പരിശുദ്ധനായ ഒരാൺകുട്ടിയെ നിനക്ക് ഓശാരമായി നൽകാൻ പോകുന്നു എന്ന വിവരം നിന്നെ അറിയിക്കാനാണ് ഞാൻ വന്നത്. മറിയമ്മിനോടത് പറയുമ്പോ കാലത്ത് മറിയമ്മ പറയുകയാണ്, അന്നായകൂനുലീ ഗുലാം, എനിക്കെങ്ങനെ ഒരാൺകുട്ടി ഉണ്ടാകാനാണ്, എനിക്കെങ്ങനെ ഒരാൺകുട്ടിയുണ്ടാകും. വലം യം സസ്നീ ബഷറുൻ, എന്നെ ഒരു മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല, ഒരു സ്ത്രീ ഒരു പുരുഷ സ്പർശമുണ്ടായിട്ടില്ല. വലം അകു ബഗിയ, ഞാനൊരു ദുർനടപ്പുകാരിയുമല്ലോ. മറിയം ചിന്തിച്ചത് സബബിനെ സംബന്ധിച്ചാണ്, അല്ല നിശ്ചയിച്ച നിമിത്തത്തെ സംബന്ധിച്ചാണ് മറിയം ചിന്തിച്ചത്. അപ്പോൾ മലക്ക് പറയുന്നു, കാലകദാലിക്കി, കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ കാല റബ്ബുക്കി, നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഹുവ അലയ്യ ഹയ്യിൻ, ഇങ്ങനെ ഒരു സബബുമില്ലാതെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്നത് റബ്ബിന്റെ മേൽ നിസാരമായ കാര്യമാണ്, അല്ലാഹുക്ക് വളരെ നിസാരമാണത്. അതുകൊണ്ട് അങ്ങനൊരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ്, എന്തിനാണ് റബ്ബ് അങ്ങനെ ചെയ്തതെന്നോ. വലിനജഅലഹു ആയത്തൽ ലിന്നാസ്, ആ കുഞ്ഞിനെ ലോകത്തിന് ഒരു ദൃഷ്ടാന്തമാക്കി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. വറഹ്മത്തൻ മിന്നാ, അവൻ പറയുന്നു അത് നമ്മുടെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. വകാന അംറം മഖ്ദിയ, അതുകൊണ്ട് മറിയമേ, അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അതറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ണ്ടോ, നിമിത്തങ്ങളുമായി ബന്ധപ്പെടാതെ തന്നെ അല്ലാഹ് ഇത് തരാൻ കഴിയും. പക്ഷേ അല്ലാഹ് സന്താന ലബ്ധിക്ക് വേണ്ടി നിശ്ചയിച്ച സബബാണ് ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുക എന്നത്. ആ ബന്ധപ്പെടണം എന്നെങ്കിലേ അതുണ്ടാവുള്ളൂ. അതേപോലെ രോഗശമനം തരുന്നത് ആരാണ്? മുസ്ലിമീങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല, രോഗശമനം തരുന്നത് അല്ലയാണ്. അല്ലയാണല്ലോ ഷാഫി, അവനാണല്ലോ രോഗശമനം നൽകുന്നത്. രോഗിയെ അടുത്തു പോകുമ്പോ നമ്മൾ ദുആ ചെയ്യുന്ന ദിക്റില്ലേ, ദുആ ഇല്ലേ, അതിലെന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ നാഥനായ റബ്ബേ, അദ്ഹിബിൽ ബഇസ, ഈ രോഗത്തെ നീ നീക്കിക്കളയണമേ, ഈ രോഗത്തെ നീ നീക്കിക്കളയണമേ, ഇഷ്ബിനി ശമനം നൽകണമേ, അൻത ഷാഫി, നീയാണ് ശമനം നൽകുന്നവൻ. എന്നിട്ട് പറയാണ്, ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമേ ഇല്ല. ശിഫാ അല്ലാ യുഗാദിറു സഖമാ, രോഗം മടങ്ങി വരാത്ത, രോഗം അവശേഷിക്കാത്ത നിനക്കുള്ള ശമനം അല്ലാ നീ തരണമേ, നീ മാത്രമാണ് ശമനം നൽകുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ വിശ്വാസം എന്താണ്? രോഗശമനം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ സൂറത്തു ശുഅറാ നോക്കൂ നിങ്ങൾ, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. എന്താ മഹാനവറുകൾ പറയുന്നത്? റബ്ബിനെ പരിചയപ്പെടുത്തുന്നു മഹാനവറുകൾ, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്റെ റബ്ബാരാണെന്നോ എന്നെ പടക്കുകയും എനിക്ക് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ്. അല്ലാഹു ഇങ്ങനെ പരിചയപ്പെടുത്തി വരിക കേട്ടോ. ആദ്യം പറഞ്ഞു, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്കീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത്, അവനാണ് എനിക്ക് പാനീയം നൽകുന്നത്. അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് അവസാനം പറയാണ്, വൈദാ മരിലതു ഫഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാലും എനിക്ക് ശമനം നൽകുന്നത് എന്നെ പടച്ച് എനിക്ക് ഹിദായത്ത് നൽകിയ, എനിക്ക് അന്നം നൽകിയ, എനിക്ക് പാനജലം നൽകിയ, എനിക്ക് കുടിനീര് നൽകിയ എന്റെ നാഥൻ തന്നെയാണ് എനിക്ക് ശമനവും നൽകുന്നത്. അപ്പൊ രോഗം ശമിപ്പിക്കുന്നത് അല്ലാഹുവാണ്. പക്ഷേ രോഗശമനത്തിന് അല്ലാഹു നിമിത്തമാക്കിയ ചില നിമിത്തങ്ങളുണ്ട്, സബബുകളുണ്ട്. അതെന്താണ്? മരുന്ന് കഴിക്കുക എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക, ചികിത്സിക്കുക എന്നത് രോഗശമനത്തിനുള്ള നിമിത്തമാണ്. അഭിപ്രായ വ്യത്യാസമല്ലല്ലോ അല്ലേ. രോഗശമനത്തിനുള്ള നിമിത്തം എന്താണ്? മരുന്ന് കഴിക്കലാണ്. മരുന്ന് കഴിക്കുക, ചികിത്സിക്കുക എന്ന സബബുമായി ബന്ധപ്പെടലാണ്. പല നിലക്കുള്ള ചികിത്സകളുണ്ട്, പല നിലക്കുള്ള ചികിത്സകളുണ്ട്. ആയുർവേദം ഒരു ചികിത്സയാണ്, അലോപ്പതി ഒരു ചികിത്സയാണ്, ഹോമിയോപ്പതി വേറെ ഒരു ചികിത്സയാണ്. ഇതൊക്കെ ഭൗതിക ചികിത്സകളാണ് നമുക്കറിയാം. അതേപോലെ ശറ അനുവദിക്കുന്ന ഒരു ചികിത്സയാണ് ആത്മീയ ചികിത്സ, അതല്ലെങ്കിൽ റുഖിയ എന്ന് പറയുന്നത്. അത് ഇസ്ലാം അനുവദിച്ച ഒരു ചികിത്സയാണ്, നിഷേധിക്കാൻ കഴിയൂല, നിഷേധിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ത് മുസ്ലിമിന്റെ നിലപാട്, എന്ത് നിലപാടാണ്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും വീക്ഷണവും നിലപാടുമാണ് അവന്റെ നിലപാട്. ഇസ്ലാം അനുവദിച്ച ഒരു ചികിത്സയാണെന്ത് ആത്മീയ ചികിത്സ. ആ മേഖലയിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അത് ശരി തന്നെ. പക്ഷേ ഉള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. നോക്കൂ, ഹദീസുകളെയും ആയത്തുകളെയും ഒക്കെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നു, വഖദ് അജ്മഅൽ ഉലമാഉ അലാ ജവാസിർ റുഖാ ഇന്ദ ജിതിമാഇ തലാസതു ശുറൂതിൻ. പണ്ഡിതന്മാർ പറയുന്നു, പണ്ഡിത ലോകം ഐക്യകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നു, അഭിപ്രായ ഭിന്നതയില്ല. എന്തിന്റെ കാര്യത്തിൽ? അലാ ജവാസിർ റുഖാ, മന്ത്രം, മന്ത്രവാദമല്ല, മന്ത്രം അത് അനുവദനീയമാണ്. ഇന്ദജിത്തിമായി സലാസത്തു ശുറൂത്തിൻ, മൂന്ന് നിബന്ധനകൾ സംഗമിക്കുമ്പോൾ റുഖിയ അനുവദിക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് ഭിന്നാഭിപ്രായമില്ല. ഏതാണ് ആ മൂന്ന് നിബന്ധന കേട്ടോ? ഒന്ന്, അയ്യക്കൂന ബി കലാമില്ലാഹി തആല ഔ ബി അസ്മാഇഹി വസിഫാത്തിഹി. ഒന്നാമത്തെ നിബന്ധന, ആ റുഖിയ അള്ളാന്റെ കലാമ കൊണ്ടാകണം, അതല്ലെങ്കിൽ അവന്റെ നാമങ്ങൾ കൊണ്ടാകണം, അവന്റെ വിശേഷണങ്ങൾ കൊണ്ടാകണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. ഇനിയോ രണ്ട്, വബിൽ ലിസാനിൽ അറബി, അറബി ഭാഷയിലാകണം, അറബി ഭാഷയിലാകണം ആ റുഖിയ നടക്കേണ്ടത്. മൂന്ന്, വഅയ്യഅതഖിദ അന്ന റുഖിയ ലാ തുസറു ബിദാതിഹാ ബൽ ബിദാതില്ലാഹി തആല. മൂന്നാമത്തേത് എന്താണ്? റുഖിയക്ക് സ്വയം മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കാൻ ഒരു കഴിവുമില്ല, മറിച്ച് റുഖിയ ചെയ്യുമ്പോൾ ആ സബബുമായി ബന്ധപ്പെടുമ്പോൾ തഅ്സീർ ഉണ്ടാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് പറഞ്ഞാൽ, റുഖിയ കൊണ്ടല്ല രോഗം ശമനമാകുന്നത്, ആ സബബ് ചെയ്യുമ്പോൾ അല്ലയാണ് രോഗം ശമനമാക്കുന്നത്, അല്ലയാണ് ഷാഫി. അതല്ലാതെ റുഖിയ അല്ല ഷാഫി, റുഖിയ ചെയ്യുന്നത് കൊണ്ടല്ല രോഗം ശമനമാകുന്നത്, റുഖിയ എന്ന സബബുമായി ബന്ധപ്പെടുമ്പോൾ അല്ലയാണ് ശമനം നൽകുന്നത്. ഈ മൂന്ന് നിബന്ധനയോടുകൂടെ എന്തു ചെയ്യാം? റുഖിയ ചെയ്യാമെന്ന് പണ്ഡിത ലോകത്തിന് അഭിപ്രായ ഭിന്നതയില്ല. ഖുർആനും ഹദീസും വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ മനസ്സിലാക്കേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് കേട്ടോ, എന്താ റസൂൽ പറഞ്ഞത്? ഇന്നല്ലാഹ അൻസലദ്ദാഅ വദ്ദവാഅ വജഅല ലികുല്ലി ദാഇൻ ദവാഅൻ ഫതദാവൗ വലാ തദാവൗ ബിഹറാം. സ്വഹീഹായ ഹദീസാണ്. മഹാനായ ശൈഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാക്കിയ, സ്വഹീഹാണെന്ന് പ്രഖ്യാപിച്ച ഹദീസാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇന്നല്ലാഹ അൻസലദ്ദാഅ വദ്ദവാഅ, അല്ലാഹു രോഗവും ഇറക്കിയിട്ടുണ്ട്, അതിനുള്ള മരുന്ന് ശമനാവശ്യതവും അല്ലാഹ് ഇറക്കിയിട്ടുണ്ട്. വജഅല ലികുല്ലി ദാഇൻ ദവാഅ, എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശമനാവശ്യതമാകുന്ന മരുന്ന് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫതദാവൗ, റസൂൽ പറയാണ് ഫതദാവൗ, നിങ്ങൾ ചികിത്സിക്കുവിൻ, വലാ തതദാവൗ ബിഹറാം, ഹറാമായ നിലക്ക് നിങ്ങൾ ചികിത്സിക്കരുത്, ഹറാമായ നിലക്ക് നിങ്ങൾ ചികിത്സിക്കരുത്. ചികിത്സ ഹലാലാകണം, ചികിത്സയുടെ മാർഗത്തിൽ ശിർക്ക് വരരുത്, ഹറാമായ നിലക്ക് ഇസ്ലാമിന് ഈമാനിന് തകർച്ച സംഭവിക്കരുത്, ഇസ്ലാമിക നിയമങ്ങളെ ലംഘിക്കരുത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങളെ ലംഘിക്കാതെ അന്യപെണ്ണിനോട് ഒന്നിച്ചിരുന്ന്, പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ട് അന്യപുരുഷൻ തൊട്ട്, അതേപോലെ തന്നെ ഈ നിലക്കുള്ള മന്ത്രവാദങ്ങളും തോന്നിവാസങ്ങളും ആത്മീയ ചികിത്സയുടെ കേന്ദ്രങ്ങളെന്നറിയപ്പെടുന്ന തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളും, ഹറാമായ നിലക്ക് ജനങ്ങളുടെ പൈസ തട്ടിപ്പെടുക്കാനും പിടുങ്ങാനും വേണ്ടി ഉണ്ടാക്കിയ കേന്ദ്രങ്ങളൊക്കെ ഹറാമായ നിലക്ക് ചികിത്സിക്കുന്നതാണ് മുത്തുറസൂലിന്റെ കൽപ്പനയെ ധിക്കരിച്ചവരാണ്. അവർക്കെതിരെ ജനരോഷം ഉയരേണ്ടതുണ്ട്. അത്തരം സമരങ്ങളിൽ നമ്മളും പങ്കാളികളാണ്, സംശയമില്ല. പക്ഷേ ഹറാമല്ലാത്ത നിലയ്ക്ക് ചികിത്സിക്കാം. വേറൊരു ഹദീസ് കൂടെ കേട്ടോ, അതും ഇമാം അൽബാനി സ്വഹീഹാണെന്ന് ഹക്കം ചെയ്തതാണ്, വിധി കൽപ്പിച്ചതാണ്. ഖാലത്തിൽ അഅറാബു, അഅറാബികളായ ആളുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. എന്നിട്ട് അവർ നബിയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അലാനതദാവാ, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുമോ റസൂലെ, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുമോ? ആലാ റസൂല് പറഞ്ഞു, നഅം യാ ഇബാദല്ലാഹ തദാവും, അല്ലാഹുവിന്റെ അടിയാറുകളെ നിങ്ങൾ ചികിത്സിക്കുവിൻ. ഫഇന്നല്ലാഹ ലം യലഇദാഅൻ ഇല്ലാ വലഅലഹു ശിഫാഅൻ, അല്ലാഹ് ഏതൊരു രോഗമിറക്കിയിട്ടുണ്ടോ അതിന് ശമനവുമല്ല നിശ്ചയിച്ചിട്ടുണ്ട്, ഇല്ലാ ദാഅൻ വാഹിദാ, ഒരു രോഗമൊഴികെ, ഒരു രോഗമൊഴികെ. കാലു അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ വമാഹുവ, ഏതാണ് നബിയെ ആ രോഗം എന്ന് പറയുന്നത്? കാലാവിടുന്ന് പറഞ്ഞു, അൽഹറം, അത് വാർദ്ധക്യമാണ്, വാർദ്ധക്യത്തിന് ചികിത്സയില്ല, അതല്ലാത്ത സർവ്വരോഗങ്ങൾക്കും ചികിത്സയുണ്ട്. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിഞ്ഞില്ല, വിവരമുള്ളവൻ അത് കണ്ടെത്തി, വിവരമില്ലാത്തവൻ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു രോഗത്തിനും മരുന്നില്ലെന്ന് പറയാൻ മുസ്ലിമിന് പറ്റൂല. ആ രോഗത്തിന് മരുന്നില്ല, ഇല്ല, ആ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ മരുന്നും അല്ല ഇറക്കിയിട്ടുണ്ട്, എല്ലാ മരുന്നും അല്ല ഇറക്കിയിട്ടുണ്ട്, പക്ഷേ വലാത്തതാവു ബിഹറാം, ഹറാമായ നിലക്ക് ചികിത്സിക്കാൻ പാടില്ല. എല്ലായിടത്തും പോയി കുട്ടിക്ക് രോഗം ബാധിച്ചു, ഏതൊരുപ്പയുടെയും ഉമ്മയുടെയും മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. മോന് മോൾക്കൊരു രോഗം ബാധിച്ചു, ഹോസ്പിറ്റലുകളായ ഹോസ്പിറ്റലുകൾ മുഴുവനും സന്ദർശിച്ച് രോഗം മാറിയില്ല. അവസാനം ഒരാൾ പറഞ്ഞു, അപ്പുറത്തൊരു ധ്യാന കേന്ദ്രമുണ്ട്, അവസാനം നിങ്ങൾക്ക് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തൂടെ, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, നഷ്ടമൊന്നുമില്ലല്ലോ, അപ്പുറത്ത് വേറൊരു കേന്ദ്രമുണ്ട്, ആ കേന്ദ്രത്തിലൊന്ന് പോയിക്കോ, എന്നിട്ട് അവിടുന്ന് ശരിയാവുകയാണെങ്കിൽ വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. അങ്ങനെ അവസാനമായി പൈശാചിക നിലക്ക്, ഹറാമായ നിലക്ക്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത നിലക്ക് തോന്നിവാസങ്ങളും ശിർക്കും ചെയ്ത് മടങ്ങുന്നു. അതാ ഈമാനിനെ പരീക്ഷിക്കുകയാണ് അല്ലാഹു. രോഗത്തിലൂടെ ക്ഷമിച്ച് ഹലാലായ മാർഗത്തിൽ ചികിത്സിച്ച് പ്രതിഫലം ആഗ്രഹിക്കുമോ എന്ന വിജയപരാജയത്തിന്റെ ഘട്ടമാണ് രോഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. എന്നാലോ ഹലാലായ നിലക്ക് ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഹലാലായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ആത്മീയ ചികിത്സയാകുന്ന റുഖിയ, ആ മേഖലയിൽ കുറെ ആളുകൾ തട്ടിപ്പ് നടത്തുന്നു, ചൂഷണം നടത്തുന്നു. അപ്പൊ ചില ആളുകൾ പറയാം, ആ ഏർപ്പാടങ്ങ് തീരെ വേണ്ട. പറ്റുമോ? പറ്റൂല. അതിലെ നെല്ലും പതിലും വേർതിരിച്ച് പാവങ്ങളായ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഭൗതിക മേഖലയിലുള്ളേ ചികിത്സയിൽ തട്ടിപ്പില്ലേ? അല്ലേ, ചില ഡോക്ടർമാര് ഞങ്ങൾ ഡോക്ടർമാരാണെന്നും പറഞ്ഞ് വ്യാജ സർട്ടിഫിക്കറ്റുമായി ചികിത്സിക്കുമ്പോ സർക്കാർ അവരെ പിടിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളതാണ് അല്ലേ. അതുകൊണ്ട് ഇനി ഡോക്ടർമാരെന്നെ വേണ്ട പറയാൻ പറ്റുമോ? പറ്റൂല. വേറെ ചില ഡോക്ടർമാര് ഹറാമായ നിലക്ക് സമ്പാദിക്കാറുണ്ട്. അതെങ്ങനെയാ? ഹോസ്പിറ്റലിൽ നടക്കുന്ന ലാബ് അത് നിലനിന്ന് പോകണമെങ്കിൽ ഒരു മാസത്തിൽ 50 സ്കാനിങ് വരണം, 50 ടെസ്റ്റ് വരണം. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർക്ക് മെമ്മോ കൊടുത്തിട്ടുണ്ടാകും, ഹോസ്പിറ്റലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ടെസ്റ്റ് വേണമെങ്കിലും വേണ്ടെങ്കിലും ഡോക്ടർ സ്കാനിങ്ങിന് എഴുതിയിരിക്കണം. ഡോക്ടർ എഴുതിയെങ്കിലല്ലേ സ്കാനിങ് നടക്കൂ. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ശരി, ഒരു ടെസ്റ്റ് എടുത്തിട്ട് വാ. ഹറാമായ നിലക്ക് സമ്പാദിക്കുന്നു, അനുവദിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് പറയാൻ പറ്റുമോ ഇനി ഹോമിയോപ്പതിയും വേണ്ട, അലോപ്പതിയും വേണ്ട, ആയുർവേദം വേണ്ട, ഒന്നും വേണ്ട? പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മേഖലയിലൊക്കെ തന്നെ എന്ത് വേണം? ആ കള്ളത്തരം ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന സർവ്വ ആളുകളെയും പിടിച്ചു കെട്ടേണ്ടതുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലും മന്ത്രവാദത്തിന്റെ പേരിൽ അല്ലേ എന്തൊക്കെ ചൂഷണങ്ങളാണ്, മരണങ്ങൾ വരെ സംഭവിക്കുന്നില്ലേ, ശാരീരിക പീഡനങ്ങൾ നടത്തുന്നില്ലേ? പാവപ്പെട്ടവരായ മുസ്ലിം ഉമ്മത്തിന് കഥയറിയാതെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്ന എത്രയെത്ര കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ അല്ലേ. ആ കള്ള നാണയങ്ങളെ തിരിച്ചറിയുകയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കും വേണം. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിഹിർബാധ, ജിന്നുബാധ, അതേപോലെ തന്നെ കണ്ണേറ്, ഇങ്ങനെയുള്ള സംഗതികൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തു പറയുന്നു, എന്ത് പറയുന്നു? അപ്പുറമല്ല പറയുന്നിടത്ത് നിൽക്കുക. ഖുർആനും സ്വഹീഹായ ഹദീസും മാത്രം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക. അത് പറയുന്നിടത്ത് നിൽക്കുക. ഇന്നമാ സത്യവിശ്വാസികളുടെ വാക്കെന്താണ്? ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി അയഖൂലു, അവര് പറയും, സമീഅനാ വഅതഅനാ. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ആദ്യം നമുക്ക് പരിശോധിക്കേണ്ടത് ഏറ്റവും ചർച്ചയായ അല്ലെ, ഏറ്റവും ചർച്ചയ്ക്ക് വിധേയമായ ജിന്നും അതുമായി ബന്ധപ്പെട്ട സംഗതികളും. ഷെയ്ത്വാൻ, ആരാണ് ഈ ഷെയ്ത്വാൻ? ആരാണ് ഈ ഷെയ്ത്വാൻ? ഖുർആൻ കേട്ടോ, സൂറത്തുൽ കഹ്ഫിലെ 50-ാമത്തെ വചനം എന്താ അല്ലാഹ് പറഞ്ഞത്? വഇദ് ഖുൽനാ ലിൽ മലായികത്തി സ്ജുദു ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി ففسق عن امر ربه افتتخذونه وذريته اولياء من دوني وهم لكم مدون بئس للظالمين بدلا الله പറയാണ് واذ قلنا للملائكه മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം اسجدوا لآدم ആദമിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക ഫസജദു ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. ആരായിരുന്നു ഇബ്ലീസ്? കാന മിനൽ ജിന്നി, അവൻ ജിന്നു വർഗത്തിൽപ്പെട്ടവനായിരുന്നു. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, അബുൽ ജാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ആദം സന്തതികളുടെ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാമാണ്, ജിന്നു വർഗത്തിന്റെ ആദ്യ പിതാവ് അബുൽ ജാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ റജീമാണ്, അവൻ ലഈനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ് അല്ലേ. ഇബ്ലീസ് പറഞ്ഞു, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഫഫസഖ അൻ അംരി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ചു. അല്ലാഹ് ചോദിക്കുകയാണ്, അഫതത്തഖിദുനഹു വദുരിയ്യതഹു ഔലിയാ, അവനെയും അവന്റെ സന്തതികളെയുമാണോ നിങ്ങൾ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നത്? മിന്ദൂനി, എന്നെ കൂടാതെ. വഹും ലക്കും മദൂവൻ, അവൻ നിങ്ങളുടെ ശത്രുക്കളാണ്, ശത്രുവാണ്. ബിസലിമീന ബദല, അക്രമികൾ പകരമായി സ്വീകരിച്ചത് എത്ര ചീത്തയാണെന്ന് സൂറത്തുൽ കഹ്ഫിന്റെ 50-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പറയാണ്. അപ്പെന്താ മനസ്സിലാക്കേണ്ടത്? അശ്ശൈത്വാൻ എന്ന് പറയുന്നത് ഇബ്ലീസാണ്, ജിന്നുവർഗത്തിന്റെ ആദ്യ പിതാവ്. ഷയാത്തീൻ, അശ്ശയാത്തീൻ എന്ന് പറയുന്നത് അവന്റെ സന്തതികളായ മുഴുവൻ പിഴച്ചുപോയ ജിന്നുവർഗത്തെയുമാണ് ഷയാത്തീൻ എന്ന് പറയുന്നത്. ചില ആളുകൾ ജിന്നു എന്ന് കേൾക്കുമ്പോ തന്നെ അരോചകൾ, എന്താണ് കഥ? ജിന്നു എന്ന് കേട്ടാ തന്നെ പെട്ടെന്ന് ഭ്രാന്ത് കയറും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. എന്നിട്ട് അവര് ജിന്നിനെ ഏതൊക്കെ നിലക്കുള്ള വ്യാഖ്യാനങ്ങളാ കൊടുത്തത്? ചില ആളുകള് ജിന്നു എന്ന് പറഞ്ഞൊരു സാധനമൊന്നും ഇല്ലാന്ന്, ജിന്നു എന്ന് പറഞ്ഞാല് അത് വൈറസാണ്, ബാക്ടീരിയ, അങ്ങനെ വ്യാഖ്യാനം കൊടുത്ത് പഴച്ചുപോയ കുറേ പഴച്ചുപോയ ചിന്താഗതിക്കാര്. വേറെ ചില ആളുകൾ പറഞ്ഞു ജിന്നു എന്ന് പറഞ്ഞാൽ അത് കാട്ടുജാതി മനുഷ്യന്മാരാണ്, മുഖ്യധാരയിലേക്ക് വരാത്ത ആളുകളാണ്, സംസ്കാരം സിദ്ധിക്കാത്ത ആളുകളാണ്. ജന്ന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ മറിഞ്ഞു എന്നല്ലേ അർത്ഥം, അതുകൊണ്ട് ജിന്നു എന്ന് പറഞ്ഞാൽ മറിഞ്ഞു നിൽക്കുന്നത് എന്നാണ്. അവര് അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ കാടുകളിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു പ്രത്യേക അപരിഷ്കൃതരായ മനുഷ്യവർഗത്തിനാണ് ജിന്നു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് വഴിച്ചുപോയ വേറെ വിഭാഗം ആളുകൾ. എങ്ങനെ സഹോദരന്മാരെ ജിന്നു എന്ന് പറയുമ്പോൾക്ക് നമുക്ക് ഭ്രാന്ത് കയറുന്നത്? അള്ളാഹുന്റെ ഖുർആനിലൊരു അധ്യായം തന്നെയല്ലേ ജിന്നു എന്നുള്ളത് അല്ലേ? ആവശ്യമില്ലെങ്കിൽ, അതിനെക്കുറിച്ച് പഠിക്കേണ്ടതില്ലെങ്കിൽ, മനസ്സിലാക്കേണ്ടതില്ലെങ്കിൽ അള്ളാഹ് ഒരു അധ്യായം ഖുർആനിൽ ഇറക്കണോ? ഖുർആനിലെ വിവിധ ആയത്തുകളിൽ, അധ്യായങ്ങളിൽ ജിന്നു വർഗത്തെ കുറിച്ച് പറയുന്നില്ലേ? ഞാൻ ആമുഖമായി നിങ്ങൾ ഓരി കേൾപ്പിച്ച വചനം ശ്രദ്ധിക്കൂ. പറയൂ, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, ജിന്നിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ശ്രദ്ധിച്ചു കേട്ടു. എന്ത്? ജിന്നിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു എന്ന്. ജിന്നിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ശ്രദ്ധിച്ചു കേട്ട വിവരം എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഫഖാലു, അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദീലർ റുഷ്ദി, അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, സത്യമാർഗത്തിലേക്ക് അത് വഴി കാണിക്കുന്നു. ഫാമന്നാബി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. വലന്നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങളുടെ രക്ഷിതാവിൽ ഒരാളെയും ഇനി ഞങ്ങൾ പങ്കുചേർക്കുകയില്ലെന്ന് പറഞ്ഞ് ഖുർആൻ റസൂലിൽ നിന്നും കേട്ട ഒരു വിഭാഗം ജിന്നുവർഗം, ജിന്നിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ വിവരം റസൂലിന് അല്ലാഹു വഹി കൊടുത്തിരിക്കുന്നു. സൂറത്തുൽ ജിന്നിലെ 1-ാമത്തെ വചനമല്ലേ അത്? ശരിക്കാൻ പറ്റുമോ? ഇനി സൂറത്തുൽ അഹ്കാഫ് നോക്ക് നിങ്ങൾ, 29-ാമത്തെ വചനം, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താ അവിടെ അല്ല പറഞ്ഞത്? വഇദ് സറഫിനാ ഇലൈക നഫറം മിനൽ ജിന്നി യസ്തമിഊന ഖുർആന ഫലമ്മാ ഹളറു ഖാലു അൻസിതു ഫലമ്മാ ഖുലിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. വഇദ് സറഫിനാ ഇലൈക, നബിയെ നിങ്ങളിലേക്ക് നാം തിരിച്ചുവിട്ട സന്ദർഭം നഫറം മിനൽ ജിൻ, ജിന്നിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ, യസ്തമിഊനൽ ഖുർആൻ, ഖുർആൻ കേൾക്കാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടി ഞാൻ തിരിച്ചുവിട്ടു. ഫലമ്മാ ഹദറു, അവർ നിങ്ങളുടെ അടുക്കൽ ഹാജറായപ്പോൾ, അവർ ഖുർആൻ കേൾക്കാൻ ഹാജറായപ്പോൾ, കാലു അവർ പറഞ്ഞു, അൻസിത്തു, നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ. അവർ പരസ്പരം പറഞ്ഞു, എന്ത്, നിങ്ങൾ മിണ്ടാതിരിക്കണമെന്ന്, നിങ്ങൾ മിണ്ടരുത്, ഖുർആൻ കേൾക്കണം. ഫലമ്മാ ഖുദിയ, അങ്ങനെ അത് അവസാനിക്കപ്പെട്ടപ്പോൾ, അത് ഓതിപ്പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവരുടെ ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് താക്കീതുകാരനായി അവർ തിരിഞ്ഞുപോയി എന്ന്, അവർ മടങ്ങിപ്പോയി എന്ന് ഖുർആൻ പറയുന്നു. കണ്ടോ, അവരിത് കേട്ടു റസൂലിൽ നിന്ന്, അവരവരുടെ ഖൗമിലേക്ക് താക്കീതുകാരന്മാരായി തിരിച്ചുപോയി. ഇതെപ്പോഴാ സന്ദർഭം, ഇതെപ്പോഴാ സംഭവിച്ചത്? തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം എപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടാകുന്നതിന് മുൻപ് വാനലോകത്ത് ജിന്നുവർഗം, മലക്കുകൾ സംസാരിക്കുന്ന സംസാരം കട്ടുകേൾക്കുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടായപ്പോ ജിന്നുവർഗത്തിന് വളരെ ശക്തമായ സെക്യൂരിറ്റി ഉണ്ടായി. ആകാശ ലോകത്ത് കട്ടുകേൾക്കാൻ കഴിയൂല. ഉൽക്കകൾ വന്ന് വലിയ വലിയ തീജ്വാലകൾ വന്നവരെ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അങ്ങനെ ഒരു വിഭാഗം ജിന്നുവർഗം ആകാശ ലോകത്തേക്ക് കട്ടുകേൾക്കാൻ പോയി. കട്ടുകേൾക്കാൻ പോയപ്പോ കട്ടുകേൾവിയെ പ്രൊട്ടക്ഷനോടുകൂടെ അള്ളാഹു സംരക്ഷിച്ചപ്പോ അവർ തിരിച്ചുപോന്നു. എന്താപ്പോ ഇന്നലെ വരെ കേട്ടിരുന്നല്ലോ, ഇന്ന് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ആകാശത്ത് വൻ സെക്യൂരിറ്റിയാണ്, കട്ട് കേൾക്കാൻ കഴിയുന്നില്ല. ഉൽക്കകൾ വരുന്നു. അങ്ങനെ നഹ്ല എന്ന് പറയുന്ന താഴ്വരയിൽ അവര് വന്നു. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫീ സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതുന്ന സന്ദർഭമായിരുന്നു അത്. വകാനു സബഅ, അവരേഴ് വിഭാഗം ഏഴാളുകളായിരുന്നു ഉണ്ടായിരുന്നത്. റസൂലിന്റെ ഖുർആൻ അവർ കേട്ടു. വൻസറഫു, അവര് തിരിഞ്ഞുപോയിലാ ഖൗമിഹിം മുൻദിരീൻ, അവരുടെ ആളുകളിലേക്ക് അവര് താക്കീതുകാരായി അവർ തിരിഞ്ഞുപോയി. അത് ഖുർആൻ പറഞ്ഞതാണ്. ഈ വായിച്ചത് തഫ്സീറിലുള്ളതാണ്, പക്ഷേ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ജിന്നുകൾ ഈ വർത്തമാനം പറയുന്നതായി. എന്താ ജിന്നുകൾ പറഞ്ഞെന്നറിയോ? എന്താ ജിന്നുകൾ പറഞ്ഞത്? ജിന്നുകൾ പറഞ്ഞ വർത്തമാനം ഖുർആൻ പറയുന്നു സൂറത്തുൽ ജിന്നിൽ. ഞങ്ങൾ ആകാശത്തിൽ പോയി സ്പർശിച്ചു നോക്കി. ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഞങ്ങൾ കണ്ടു, മുലിയത്ത് ഹർസൻ ശദീദ, നല്ല സെക്യൂരിറ്റിയാൽ നിറക്കപ്പെട്ടതാണ് ആകാശം, നടക്കൂല, കേൾക്കാൻ കഴിയൂല. വശുഹുബ, തീജ്വാലകളുമുണ്ട്, തീജ്വാലകളാലും പ്രൊട്ടക്ഷനാലും ആകാശം നിബിഡമാണ്. ഞങ്ങൾ കട്ടുകേൾക്കാൻ വേണ്ടി ആകാശത്തിൽ ഇരിപ്പിടം ഉറപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവര് പറയാണ്, അങ്ങനെ ഇപ്പോൾ ആകാശത്ത്, ആ ആകാശത്ത് കട്ടുകേൾക്കാൻ വേണ്ടി ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ സജ്ജമാക്കപ്പെട്ട, ഒരുക്കി വെക്കപ്പെട്ട തീജ്വാലകളെ അവൻ കണ്ടെത്തുന്നതാണ്. ജിന്നുവർഗം പറയാണ്, ജിന്നുവർഗം പറയാണ്. എന്നിട്ട് മാത്രമല്ല, ഖുർആൻ ഇതും കൂടെ കേൾക്ക്, ഖുർആനിൽ ജിന്നുകൾ പറയുന്നത് തന്നെ അല്ല പറഞ്ഞു തരികയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾ മാത്രമല്ല, കാഫിരീങ്ങളുണ്ട്. വഅന്നാ മിന്നസ് സ്വാലിഹൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിച്ചവരായ സദ്വൃത്തവരുണ്ട്, സദ്വൃത്തരുണ്ട്. വമിന്നാ ദൂന ദാലിക്, അതല്ലാത്തവരും, അതിൽ താഴെയുള്ളവരുമുണ്ട്. കുന്നാ തറായിഖ ഖിദദ, ഞങ്ങൾ വിഭിന്ന മാർഗങ്ങളിലായി തീർന്നിരിക്കുന്നു. പല മാർഗങ്ങളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുണ്ട്, അതല്ലാത്തവരുണ്ട്. വഅന്നാ മിന്നൽ മുസ്ലിമൂൻ, ഞങ്ങളിൽ മുസ്ലിമീങ്ങളുണ്ട്. വമിന്നൽ ഖാസിതൂൻ, അതേപോലെ ഞങ്ങളിൽ അനീതി പ്രവർത്തിക്കുന്നവരുണ്ട്. ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റശദ, അങ്ങനെ ആരാണോ സന്മാർഗം പിൻപറ്റുന്നത്, ആരാണോ കീഴ്പ്പെടുന്നത്, അവൻ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു എന്ന് ജിന്നുകൾ തന്നെ പറയാൻ. ഇതൊന്നുമില്ലാന്ന് പറയാൻ പറ്റുമോ? ഈ വർഗത്തെ നിഷേധിക്കാൻ പറ്റുമോ? ഇത് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? എന്നിട്ട് വ്യാഖ്യാനിച്ച് ഈ സംഗതിയെ ഒന്നുമല്ലാതാക്കാൻ പറ്റൂ. വൈറസ് ആണെന്ന് പറയാൻ പറ്റൂ, ബാക്ടീരിയ ആണെന്ന് പറയാൻ പറ്റൂ, കാട്ടുജാതി വർഗമാണെന്ന് പറയാൻ പറ്റൂ. ഇതൊക്കെ ജിന്നിനെ നിഷേധിക്കലല്ലേ? അങ്ങനെ നിഷേധിച്ചാൽ എന്താണ്ടാവുക? കേട്ടോ, അതും കൂടെ കേട്ടാൽ അവസാനിപ്പിക്കും. മൻ അൻകറൽ ജിന്ന അംഫുസഹ വശയാതീന, ആരെങ്കിലും ജിന്നിനെ നിഷേധിച്ചു, ശൈത്താന്മാരെ നിഷേധിച്ചു, വലം യുഅ്മിൻ ഇല്ലാ ബിമാ റഅതുഹു ഐനുഹു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടെങ്കിലല്ലാതെ ഞാൻ വിശ്വസിക്കൂല. വഅദറകതുഹു ഹവാസുഹു, അവന്റെ ദാവന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അവൻ അനുഭവിച്ചെങ്കിലേ അറിയൂ, മനസ്സിലാക്കൂ, അംഗീകരിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ, വഹുവ മിൻ അഖദി ഖൗമിൻ, അവൻ ഒരു വിഭാഗം ഖൗമിന്റെ അഖീദയാണ്. ഐ മിൻ അഖീദത്തി ഖൗമിൻ മിനൽ സനാദിഖതി വൽ ഫലാസിഫതി യുഖാലു ലഹുമു ദഹരിയ വലൈസ മിൻ അഖദിൽ മുസ്ലിമീൻ. പണ്ഡിതന്മാർ പറഞ്ഞു, അവന്റെ അഖീദ സനാദിഖുകളുടെ അഖീദയാണ്, നിരീശ്വരവാദികളുടെ ഫലാസിഫ തത്വ. അതേപോലെ തന്നെ ഈ നിലക്ക് അനുമാനിച്ച് ചിന്തിച്ചു പറയുന്ന ചില ആളുകളുണ്ട്. യുഖാലു ലഹുമു ദഹരിയ, ദഹരിയാക്കൾ എന്ന് അവർക്ക് പറയാ. വലൈസ മിൻ അഖദിൽ മുഅ്മിനി മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അഖീദയല്ല കൂട്ടരെ അത്. ഇത് നിഷേധിക്കുന്നവനെ അവൻ അഹ്ലു സുന്നത്തിന്റെ അഖീദ എന്ന് പറഞ്ഞ് തോളി കൈയിട്ട് കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിൽ ആയത്തുകൾ നമുക്ക് നിഷേധിക്കാൻ കഴിയൂല. ഇങ്ങനെ ആയത്തുകളിലൂടെ ഹദീസുകളിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പഠനം വരും ആഴ്ചകളിൽ പുരോഗമിക്കും. സത്യം സത്യമായി പറയുവാനും കേൾക്കുന്ന സത്യം അംഗീകരിക്കുവാനും അത് പിൻപറ്റുവാനും സമീനാ വഅതഈന എന്ന് പറയുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുവാനും സർവലോക പരിപാലകനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ സലഫിന്റെ അഖീദയും വിശ്വാസവും സമീപനവും ഒക്കെ പറയുക മാത്രമല്ല സ്വീകരിക്കുവാനുമുള്ള മനോദാർഢ്യത അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള സർവഫിത്തനകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. ഈ ഒത്തുചേരൽ സ്വാലിഹായ കർമ്മമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.